63-ാം അധ്യായം. അഗസ്ത്യൻ പറഞ്ഞു, ഹേ മുനികളെ, മനോഹരങ്ങളായ സുഖസാധനങ്ങൾ കയ്യിൽ തന്നെ ഇരിക്കുമ്പോൾ അതുകളിൽ ആസക്തിയില്ലാതെ മഹേശ്വര പൂജയെ തന്നെ ചെയ്യുന്നവർക്ക് മുക്തി ദുർലഭയല്ല. ഇതിന് മഹാന്മാരായ ശിവപുരാണജ്ഞന്മാർ ക്ഷമാവാനായ ക്ഷത്രിയന്റെ ചരിത്രത്തെ വർണ്ണിക്കുന്നതായ ഇതിഹാസത്തെ പറയുന്നു. മഹോദയമെന്നു ത്രൈലോക്യ വിശ്രുതമായ ഒരു പുരമുണ്ട്. ആ പുരത്തിന് വാനീരപുരമെന്നും വേറൊരു പേരുണ്ട്. അവിടെ പരാക്രമത്താൽ ശത്രുക്കളെ ജയിച്ചവനായും വേറെ ഒരു ശ്രീരാമനെ പോലെയിരിക്കുന്നവനുമായും ക്ഷമാവാൻ എന്നു പേരായ ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിനെ ശത്രു രാജാക്കന്മാർ ചേരഭൂപൻ എന്ന് പറയുന്നു. ആ രാജാവ് നീതിജ്ഞനും ദാനം ചെയ്യുന്നവനും ബ്രാഹ്മണപ്രിയനും വേദാഗമ തത്വജ്ഞനും സർവയാഗങ്ങളിലും ദീക്ഷിച്ചവനും സർവ സംശയങ്ങളെ ഛേദിച്ചവനും സഭാപതിയായ മഹേശ്വര ഭക്തനുമാകുന്നു. അദ്ദേഹത്തിൻ്റെ ഭണ്ഡാരങ്ങൾ എപ്പോഴും നിറഞ്ഞിരിക്കും. മന്ത്രികളും സൈന്യങ്ങളും ധാരാളമുണ്ട്. ആ രാജഭവനത്തിൽ നവരത്ന നിർമ്മിതങ്ങളായും പാലിൻ്റെ നുര പോലെ വെളുത്തവയായും പട്ടുവസ്ത്രങ്ങളാൽ വിരിക്കപ്പെട്ടവയുമായ ശയ്യകൾ അസംഖ്യമുണ്ട്. വർണ്ണവർണ്ണങ്ങളായും യൗവനവതികളുമായ സ്ത്രീകളും വളരെയുണ്ട്. അന്യരാജാക്കന്മാർ കപ്പം കൊടുക്കുന്ന ധനം മഹാമേരുവിന് തുല്യമായിരിക്കുന്നു. ആ രാജാവ് അതെല്ലാം തൃണം പോലെ വിചാരിച്ച് മഹേശ്വരനെ തന്നെ അർച്ചിച്ചുകൊണ്ടും പഞ്ചാക്ഷര മന്ത്രത്തെ ജപിച്ചുകൊണ്ടും ദിവസത്തെ കഴിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രാജാവ് സകല ഭോഗങ്ങളെയും ത്യജിച്ച് തപസ്സിനായി കാട്ടിലേക്ക് പോയി. മന്ത്രികളും മറ്റും രാജ്യത്തെ രക്ഷിപ്പാൻ വളരെ പറഞ്ഞു. രാജാവ് രാജ്യഭാരം ശിവപൂജയ്ക്ക് വിഘ്നകരമാണെന്ന് വിചാരിച്ച് അതൊന്നും സ്വീകരിച്ചില്ല. അനന്തരം രാജാവിനോട് മഹേശ്വരൻ സ്വപ്നത്തിൽ പറഞ്ഞു, നീ ശത്രുക്കളെ ജയിച്ചു രാജ്യത്തെ രക്ഷിക്കുക, പ്രജകളെയും പാലിക്കുക. എൻ്റെ അനുഗ്രഹത്താൽ സകല ജന്തുക്കളുടെയും ഭാഷയെ നീ അറിയും. വിശേഷിച്ച് നീ എന്താഗ്രഹിക്കുന്നുവോ അതിനെ ഞാൻ സാധിപ്പിച്ചു തരാം. ഇങ്ങനെ മഹേശ്വര ശാസനത്തെ കേട്ട് രാജാവ് അതുപ്രകാരം ചെയ്യുവാൻ നിശ്ചയിച്ചു രാജ്യത്തിലേക്ക് പോയി. മന്ത്രികളാൽ അഭിഷിക്തനായിട്ട് പശുക്കളെയും ബ്രാഹ്മണരെയും നല്ലവണ്ണം രക്ഷിച്ചു. ജ്ഞാനമൂർത്തിയായ മഹേശ്വരനെ അനവധി യാഗങ്ങളാൽ യജിച്ചു. ഭസ്മരുദ്രാക്ഷധാരികളെ വിധി പോലെ പൂജിച്ചു. ആ രാജാവ് സിംഹാസനാരൂഢനായി രാജ്യത്തെ രക്ഷിക്കുമ്പോൾ ജനങ്ങളെല്ലാം സ്വധർമ്മ തൽപരന്മാരായിരുന്നു. ഭൂമി നല്ലവണ്ണം വിളഞ്ഞു. ആ രാജാവ് ഹാലാസ്യേശ്വര മാഹാത്മ്യത്തെ കേട്ട് ഹാലാസ്യേശ്വരങ്കൽ തന്നെ മനസ്സിനെ വെച്ചുകൊണ്ട് എപ്പോഴും ദിവ്യനാമങ്ങളെ ജപിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെയിരിക്കുമ്പോൾ ബാണഭദ്രൻ എന്നു പേരായ ഒരു ഗോപൻ ധനത്തിനാഗ്രഹിച്ച് ഹാലാസ്യേശ്വര സന്നിധിയിൽ പാടിക്കൊണ്ടിരുന്നു. അവൻ മൂന്ന് സന്ധ്യകളിലും വീണയെടുത്ത് മനോഹരമായ മഹേശ്വരലീലയെ പാടി മീനാക്ഷി സുന്ദരേശ്വരന്മാരെ ആനന്ദിപ്പിച്ചുകൊണ്ടിരുന്നു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഹാലാസ്യേശ്വരൻ സ്വപ്നത്തിൽ ബാണഭദ്രൻ്റെ കയ്യിൽ ഒരെഴുത്ത് കൊടുത്തു. ഇത് ചേരഭൂപൻ്റെ കയ്യിൽ കൊടുത്ത് അവൻ തരുന്ന ദ്രവ്യമെല്ലാം വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞു. ബാണഭദ്രൻ ഭയത്തോടുകൂടി എഴുന്നേറ്റ് എഴുത്ത് കൊണ്ട് വളരെ വിസ്മയിച്ചു. ഉടനെ ആ എഴുത്തും കൊണ്ട് മഹോദയപുരത്തേക്ക് പോയി. എഴുത്ത് രാജാവിന് കൊടുത്തു. യാതൊരു മുദ്രയുമില്ലാത്ത എഴുത്ത് കണ്ടിട്ടും രാജാവ് അനവധി ദ്രവ്യത്തെ കൊടുത്തു. ബാണഭദ്രൻ ആവശ്യപ്പെട്ട ധനമെല്ലാം ലഭിച്ച് തേരിൽ കയറി രാജാവിനെ പോലെ മധുരയ്ക്ക് പോയി. രാജാവാകട്ടെ ദിവസവും ശിവപൂജയുടെ അവസാനത്തിൽ നൃത്തം ചെയ്യുന്ന മഹേശ്വരൻ്റെ നൂപുര ശബ്ദങ്ങളെ കേട്ട് ആനന്ദബാഷ്പങ്ങളെ വർഷിച്ചുകൊണ്ട് വളരെ കാലത്തെ ക്ഷണം പോലെ കഴിച്ചു. ഒരു ദിവസം രാജാവ് പൂജ അവസാനിപ്പിച്ചപ്പോൾ നൂപുര ശബ്ദത്തെ കേട്ടില്ല. അത് താൻ എന്തോ അപരാധം ചെയ്തതിനാലാണെന്ന് നിശ്ചയിച്ച് ആ ദോഷ നിവാരണത്തിന് പ്രാണത്യാഗമാണ് നല്ലതെന്ന് വിചാരിച്ച് തൻ്റെ വയറു കീറുവാനായി കയ്യിൽ കത്തിയെടുത്തു. അപ്പോൾ മഹേശ്വരൻ വൃഷഭാരൂഢനായി വന്ന് രാജാവിൻ്റെ സാഹസത്തെ വിരോധിച്ചു. സുന്ദരൻ്റെ സ്തുതിയിൽ ആസക്തചിത്തനായിരുന്നതിനാൽ ഞാൻ താണ്ഡവത്തെ മറന്നുപോയി. നീ സുന്ദരനോട് സഖ്യം ചെയ്യുക. സുന്ദരനോടുകൂടെ നടന്ന് എല്ലാ ശിവസ്ഥലങ്ങളിലും എന്നെ സേവിച്ചാൽ നിനക്ക് വളരെ സന്തോഷമുണ്ടാകും. സുന്ദരൻ കൈലാസത്തിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ കൽപ്പന പ്രകാരം ഒരു നാൽക്കൊമ്പനാന നിന്റെ സമീപത്ത് വരും. ആ ആനപ്പുറത്ത് കയറി ഈ ദേഹത്തോടുകൂടി എൻ്റെ ലോകത്തേക്ക് വരിക എന്ന് പറഞ്ഞ് മഹേശ്വരൻ മറയുകയും ചെയ്തു. രാജാവ് അത് കേട്ട് അതിസന്തുഷ്ടനായിട്ട് രാജ്യത്തെ മന്ത്രിമാരിൽ ഏൽപ്പിച്ചു. സൈന്യങ്ങളോടുകൂടി സുന്ദരനെ കാണുവാനായി പുറപ്പെട്ടു. വഴിയിൽ ഹാലാസ്യനാഥനെയും ചിദംബരേശ്വരനെയും ദ്രോണീപുരനാഥനെയും കണ്ട് സേവിച്ച് കമലാലയത്തിലേക്ക് പോയി. മഹേശ്വരനെ സ്തുതിച്ചു, സുന്ദരനെയും കണ്ടു, സ്നേഹിതനായി. പിന്നെ സുന്ദരനോടുകൂടെ സകല ശിവസ്ഥലങ്ങളിലും സഞ്ചരിച്ചു. സുന്ദരനെ കമലാലയത്തിലേക്ക് അയച്ച് രാജാവ് മഹോദയ രാജ്യത്തിൽ പോയി മുമ്പത്തെ പോലെ ഇന്ദ്രതുല്യനായി രാജ്യം ഭരിച്ചു കൊണ്ടിരുന്നു എന്ന് സ്കന്ദോപപുരാണത്തിൽ 63-ാം അധ്യായം. അധ്യായം 64. അഗസ്ത്യൻ പറഞ്ഞു, ഹേ മുനികളെ, മഹേശ്വരനെ ധ്യാനിച്ചുകൊണ്ട് ശിവകൈങ്കര്യമാകുന്ന ശ്രീകർമ്മത്തെ ചെയ്യുന്നവർ ശോകമോഹങ്ങളെ ത്യജിച്ച് ശിവപദത്തെ പ്രാപിക്കുന്നു. ഉമാദേവിയുടെ സ്തന്യപാനം ചെയ്തവനായ ജ്ഞാനസമ്പന്നൻ്റെ ദയയാൽ ജ്ഞാനത്തെ ലഭിച്ചവനായ ഗണനാഥൻ എന്നൊരു ബ്രാഹ്മണോത്തമനുണ്ടായിരുന്നു. അദ്ദേഹം ജ്ഞാനസമ്പന്നനോട് സായുജ്യപദപ്രാപ്തിക്ക് എന്തു കർമ്മമാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ശ്രീകർമ്മമാണ് ഉത്തമമെന്ന് ഗുരു പറഞ്ഞു. ശ്രീകർമ്മം എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ സ്വരൂപം പറഞ്ഞു തരണമെന്ന് ഗണനാഥൻ ചോദിച്ചു. ജ്ഞാനസമ്പന്നൻ ശ്രീകർമ്മത്തെ വിവരമായി ഗണനാഥൻ ഉപദേശിച്ചു. ഗുരുപാദാരവിന്ദങ്ങളെ സേവിക്കുക, പഞ്ചാക്ഷര മന്ത്രത്തെ ജപിക്കുക, 3 സന്ധികളിലും ആത്മലിംഗത്തെ അർച്ചിക്കുക, ഭസ്മരുദ്രാക്ഷങ്ങളെ ധരിക്കുക, ശിവലിംഗ ദർശനം, പ്രദക്ഷിണം, ശ്രീരുദ്രജപം, ശിവാഗ്നിയിൽ ഹവിസിനെ ഹോമിക്കുക, അതിഥികളാവുന്ന ചരലിംഗങ്ങളിൽ ശിവാർച്ചനം, ശിവപൂജ ചെയ്യുവാൻ ദൂരത്തു നിന്നും വരുന്നവർക്ക് ജലദാനം, ശിവന് കുങ്കുമപ്പൂ, പച്ചക്കർപ്പൂരം, ഗോരോചനം ഇവകളെ അർപ്പണം ചെയ്യുക, ശിവലിംഗത്തിൽ തൈർ, നെയ്, പാൽ, എണ്ണ മുതലായതിനാൽ അഭിഷേകം ചെയ്യുക, കെടാത്ത വിളക്ക് വയ്ക്കുക, പൂജാപാത്രങ്ങളെ തേച്ച് വെടിപ്പാക്കുക, നിർമാല്യങ്ങളെ എടുത്ത് ശിവകിങ്കരന്മാർക്ക് കൊടുക്കുക, നൃത്ത ഗീതാദികൾ ചെയ്യുക, ക്ഷേത്രത്തെ അടിച്ചു മെഴുകുക, വിശേഷ വസ്ത്രങ്ങളെ ശിവലിംഗത്തിൽ ചാർത്തുക, പുഷ്പോദ്യാനങ്ങളെ വളർത്തുക, കദളികൾ, മാതുളങ്ങൾ, നാരകങ്ങൾ, തെങ്ങുകൾ ഈ വക വൃക്ഷങ്ങളെ വെച്ച് ഉദ്യാനം ഉണ്ടാക്കുക, കുളങ്ങളെ ഉണ്ടാക്കുക, ശൈവാഗമങ്ങളുടെ അർത്ഥത്തെ കേൾക്കുക, അതിൻ്റെ രഹസ്യാർത്ഥങ്ങളെ അറിയുക, മണ്ഡപങ്ങളെ ഉണ്ടാക്കുക, അനേകവിധ വാഹനങ്ങളെ ഉണ്ടാക്കുക, ശിവഭൃത്യന്മാരെ രക്ഷിക്കുക, ശിവപ്രീതിക്കായി പ്രവർത്തിക്കുന്നവരെ രക്ഷിക്കുക, നിത്യവും ശിവപുരാണ കഥകളെ പഠിക്കുകയും കേൾക്കുകയും ചെയ്യുക. ഇതെല്ലാമാണ് ശ്രീകർമ്മം എന്ന് പറയപ്പെടുന്നത്. ഇങ്ങനെ ഗുരുവിനാൽ പറയപ്പെട്ട സകല ധർമ്മങ്ങളെയും ഗ്രഹിച്ച് ഗണനാഥൻ അതുപ്രകാരം ചെയ്തു. മഹോത്സവത്തെയും മഹേശ്വരി മഹേശ്വരന്മാർക്ക് ആഭരണങ്ങളെയും തൻ്റെ ദ്രവ്യത്താലും അന്യന്മാർ കൊടുത്ത ദ്രവ്യത്താലും വിശേഷമായി ചെയ്തു. ഇങ്ങനെ ഗണനാഥൻ ജീവാവസാനം വരെ സമയത്തെ ശൂന്യമാക്കാതെ കഴിച്ചു. ദേഹാവസാനത്തിൽ മഹേശ്വര പ്രസാദത്താൽ ഗുരുപാദാരവിന്ദങ്ങളെ സ്മരിച്ചുകൊണ്ട് കൈവല്യത്തെയും പ്രാപിച്ചു എന്ന് സ്കന്ദോപപുരാണത്തിൽ 64-ാം അധ്യായം. അധ്യായം 65. അഗസ്ത്യൻ പറഞ്ഞു, ഹേ മുനികളെ, ഏതൊരു മനുഷ്യൻ ഇന്ദ്രിയങ്ങളെ ജയിച്ച് ദൃഢഭക്തിയോടുകൂടി മഹേശ്വരനെ സേവിക്കുന്നുവോ അവന് മഹേശ്വരൻ പ്രസന്നനായിട്ട് ഇഹലോകത്തിലും പരലോകത്തിലും ഇഷ്ടത്തെ കൊടുക്കുന്നു. ഇതിന് ചെറുതായ ഒരു ഇതിഹാസമുണ്ട്. ത്രൈലോക്യ വിശ്രുതമായി പുഷ്കരമെന്നു പേരായ ഒരു നഗരമുണ്ട്. അവിടെ പരാന്തകനെന്നു പേരായി ഒരു ശൂദ്ര രാജാവുണ്ടായിരുന്നു. അവൻ ധീരന്മാർക്കും വീരന്മാർക്കും അഗ്രഗണ്യനാണെന്ന് ലോകപ്രസിദ്ധമാണ്. അവൻ സ്ത്രീകളെ പുല്ലുപോലെയും ധനത്തെ കല്ലുപോലെയും വിചാരിച്ചുകൊണ്ട് ജനനം മുതൽക്ക് ലഭിച്ചതായ വൈരാഗ്യത്തോടുകൂടി ക്ഷത്രിയവൃത്തിയെ ആചരിച്ചുകൊണ്ടിരുന്നു. അവനെ എതിർച്ചയാ കണ്ടാൽ കൂടി ശത്രുക്കൾ കാട്ടിൽ സിംഹത്തിനെ കണ്ടാൽ ഗജങ്ങൾ ഓടുന്നതുപോലെ ഓടിപ്പോയിക്കളയുന്നു. അവൻ വ്യാഘ്രം ആടുകളെ ആട്ടിക്കളയുന്നതുപോലെ ശത്രുക്കളെ ആട്ടിക്കളഞ്ഞ് തൻ്റെ ശൗര്യത്താൽ സമ്പാദിക്കപ്പെട്ടതായ രാജസിംഹാസനത്തിൽ വസിച്ചു. അവൻ ചിദംബരത്തിൽ തന്നെ ഇരുന്ന് നടേശ്വരമൂർത്തിയെ സേവിച്ചുകൊണ്ട് ദേവന് വേണ്ടുന്ന കൈങ്കര്യത്തെ പലവിധത്തിലും ചെയ്തുകൊണ്ടിരുന്നു. ആ കൈങ്കര്യം കൊണ്ട് വാക്കുകൾക്ക് അഗോചരനായും ഭക്തവത്സലനുമായിരിക്കുന്ന ചിദംബരേശ്വരൻ സന്തുഷ്ടനായി ഭവിച്ചു. ഒരു ദിവസം നടേശ്വരൻ പരാന്തകനോട് സ്വപ്നത്തിൽ പറഞ്ഞു, നിന്റെ തലയിൽ കിരീടം വെച്ചു രാജാവായി അഭിഷേകം ചെയ്താൽ ഭൂമിക്കുള്ള ആപത്തുകളെല്ലാം തീരും. ഇങ്ങനെ മഹേശ്വരൻ പറഞ്ഞത് കേട്ട് പരാന്തകൻ അങ്ങനെ തന്നെ ചെയ്യുവാനായി നിശ്ചയിച്ചു. ചിദംബരപുരത്തിലുള്ള ദീക്ഷിതന്മാരെയെല്ലാം വരുത്തി നിങ്ങൾ എനിക്ക് ശിരസിൽ കിരീടം വെച്ച് അഭിഷേകം ചെയ്യണമെന്ന് പറഞ്ഞു. അത് കേട്ട ആ മഹാത്മാക്കൾ പറഞ്ഞു, ഞങ്ങൾ ചോളവംശ പുരോഹിതന്മാരാണ്, ശൂദ്രന് മകുടാഭിഷേകം ഞങ്ങൾ ചെയ്യുകയില്ല. അത് കേട്ട് പരാന്തകൻ താൻ തന്നെ കിരീടധാരണം ചെയ്യുവാൻ ശങ്കിച്ചുകൊണ്ടിരുന്നു. അനന്തരം സ്വപ്നത്തിൽ നടേശ്വരമൂർത്തി പരാന്തകന്റെ ശിരസിൽ തൻ്റെ പാദാരവിന്ദങ്ങളെ വെച്ചു. അത് അവൻ്റെ ശിരസിൽ അത്ഭുത കിരീടം പോലെ ശോഭിച്ചു. പിറ്റേ ദിവസം രാവിലെ ദീക്ഷിതന്മാരെല്ലാവരും പരാന്തകന്റെ ശിരസിൽ അസാധാരണമായ കിരീടം കണ്ട് വിസ്മിത ചിത്തന്മാരായിട്ട് പരാന്തകനെ പൂജിച്ചു. നീ തന്നെയാണ് ഉത്തമഭക്തൻ എന്ന് പറഞ്ഞ് നടേശമൂർത്തിയെ ഭയപ്പെടുന്നത് പോലെ പരാന്തകനെ ഭയപ്പെട്ടുകൊണ്ടിരുന്നു. താണ്ഡവപ്രിയനായ നടേശ്വരമൂർത്തിയുടെ പാദപത്മവിന്യാസത്താൽ അത്ഭുത കിരീടത്തെ ധരിച്ചവനായ പരാന്തകൻ ഇഹലോകത്തിൽ സുഖങ്ങളെ അനുഭവിച്ച് അന്ത്യത്തിൽ ശിവസായുജ്യത്തെ പ്രാപിക്കുകയും ചെയ്തു എന്ന് സ്കന്ദോപപുരാണത്തിൽ 65-ാം അധ്യായം. 66. അഗസ്ത്യൻ പറഞ്ഞു, ഹേ മുനികളെ, കേൾക്കുവിൻ. മഹേശ്വര സൂത്രജന്യമായ വ്യാകരണ സമുദ്രത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സാകുന്ന മത്സ്യത്തിന് എപ്പോഴും ശിവപദധ്യാനം കാലമാകുന്ന വലയെ നശിപ്പിക്കുന്നതാണ്. ഇതിൻ്റെ ചെറുതായ ഒരു ഇതിഹാസം പറയാം. വേദജ്ഞന്മാരായ ബ്രാഹ്മണരുടെ വാസസ്ഥലമായി വേദപുരം എന്ന് പ്രസിദ്ധമായ ഒരു പുരമുണ്ട്. ത്രൈലോക്യ വിശ്രുതമായ ആ നഗരത്തിലാണ് പരസ്പര വിരോധികളായ സരസ്വതിയും ലക്ഷ്മിയും ഒന്നിച്ചു വസിക്കുന്നത്. ആ നഗരത്തിൽ സത്യദാസൻ എന്നു പേരായി ഒരു ബ്രാഹ്മണശ്രേഷ്ഠനുണ്ടായിരുന്നു. ആ ബ്രാഹ്മണന് കൂടെ ജനിച്ചതുപോലെ മഹേശ്വര പാദാരവിന്ദങ്ങളിൽ ഉത്തമമായ ഭക്തിയുണ്ടായി. വേദശാസ്ത്രമാകുന്ന സമുദ്രത്തിൻ്റെ മറുകര കണ്ടവനായ ആ ബ്രാഹ്മണൻ മഹേശ്വരനെ 3 സന്ധ്യകളിലും പൂജിച്ചുകൊണ്ട് വാഗ്ദേവിയായ സരസ്വതിയെ കാമരാജമന്ത്രത്താൽ ഉപാസിച്ചു. 12 സംവത്സരം സരസ്വതിയെ ഉപാസിച്ചപ്പോൾ ശരചന്ദ്രതവളയായ സരസ്വതി പ്രസന്നയായിട്ട് സത്യദാസന് സ്വപ്നത്തിൽ ജ്ഞാനമായ ക്ഷീരത്തെ കൊടുത്തു. ക്ഷീരപാനത്താൽ സന്തുഷ്ടനായ സത്യദാസൻ വേഗം എഴുന്നേറ്റപ്പോൾ അവൻ്റെ നാവിൽ നിന്നും മഹേശ്വരൻ്റെ ജടയിൽ നിന്നും ഗംഗ പ്രവഹിക്കുന്നതുപോലെ അമൃതതുല്യങ്ങളായ വാക്കുകളുണ്ടായി. ആ ബ്രാഹ്മണൻ പിറ്റേ ദിവസം രാവിലെ തൻ്റെ ഗുരുവിൻ്റെ അടുക്കൽ ചെന്ന് സ്വപ്നത്തിൽ തനിക്ക് ലഭിച്ചതായ വാണിപ്രസാദത്തെ പറഞ്ഞു. ബുദ്ധിമാനായ ബ്രാഹ്മണൻ ഈ വാക്കുകൊണ്ട് പ്രയോജനം എന്താണെന്ന് ചോദിച്ചു. സന്തുഷ്ടനായ ഗുരു ശിഷ്യനോട് പറഞ്ഞു, ഹേ പ്രിയ ശിഷ്യ, നീ കൃതാർത്ഥനായി. നിന്റെ ഈ ജന്മം അവസാനത്തേതാണ് നിശ്ചയം തന്നെ. വേദാഗമങ്ങളുടെ താല്പര്യം ശിവനാണെന്നാണ് ബ്രഹ്മവാദികളായ മുനികൾ തീർച്ചപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് വാക്കുകളാൽ മഹേശ്വരനെ സ്തുതിക്കുക, മഹേശ്വരൻ പ്രസാദിക്കട്ടെ. മനുഷ്യർക്ക് മഹേശ്വരപ്രസാദം ലഭിച്ചാൽ ജനനമരണരൂപമായ സംസാരസാഗരത്തിൽ മുങ്ങേണ്ടി വരികയില്ല. ഇങ്ങനെ ഗുരു പറഞ്ഞത് കേട്ട് ബുദ്ധിമാനായ സത്യദാസൻ ദേഹാവസാനം വരെ മഹേശ്വരനെ സ്തുതിച്ചുകൊണ്ട് ദേഹാന്ത്യത്തിൽ ശിവസായുജ്യത്തെ പ്രാപിക്കുകയും ചെയ്തു എന്ന് സ്കന്ദോപപുരാണത്തിൽ 66-ാം അധ്യായം.